الرحمن الرحيم. الحمد لله رب العالمين، وصلى الله وسلم وبارك على عبده ورسوله نبينا محمد وعلى آله وأصحابه أجمعين. أما بعد، سهودنا على إمام അഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുള്ള അദ്ദേഹത്തിൻ്റെ കിതാബ് തൗഹീദിൽ പറയുകയാണ്, ബാബുൽ ഖൗഫി മിന അശ്ശിർക് വഖൗലില്ലാഹി തആല ഇന്നല്ലാഹ ലാ യഗ്ഫിറു അയ്യുശ്റക ബിഹ് വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ വഖാല അൽ ഖലീലു അലൈഹി സലാം വജ്നുബ്നി വബനിയ അൻ നഅബുദ അൽ അസ്നാം വഫിൽ ഹദീസ് أخوف ما أخاف عليكم الشرك الأصغر فسئل عنه فقال الرياء. وفي الحديث حديث قنطوند هذا محمد النبي صلى الله عليه وسلم പറഞ്ഞിട്ടുണ്ട്. റസൂലുള്ളാഹിന്റെ വാക്കുകളാണ് ഹദീസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം അതാണ് മനസ്സിലാക്കേണ്ടത്. ഹദീസിന്റെ വാക്കർത്ഥം സംസാരം എന്നാണ് ഭാഷയിൽ അതിന്റെ അർത്ഥം. ഹദീസ് സംസാരം. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഖ്വഫു മാ അഖാഫു അലൈക്കും, അഖ്വഫു മാ അഖാഫു അലൈക്കും അശ്ശിർക്കുൽ അസ്ഗർ. അഖ്വഫ് ഏറ്റവും പേടിപ്പിക്കുന്നത്, ഏറ്റവും പേടിപ്പിക്കുന്ന കാര്യം, അതാണ് അഖ്വഫ് എന്ന് പറഞ്ഞാൽ. അത് കബീർ, വലുത് എന്നതിന് അക്ബർ എന്ന് പറയുന്നത് പോലെ ഏറ്റവും വലുത്. അഹ്സൻ ഏറ്റവും നല്ലത്, ഹസൻ എന്ന് അഹ്സൻ ജമീൽ ഭംഗിയുള്ള, അജ്മൽ ഏറ്റവും ഭംഗിയുള്ളത്, അതുപോലെ സഗീർ അസ്ഗർ ഏറ്റവും ചെറുത് എന്നൊക്കെ പറയുന്നത് പോലെ അഖ്വഫ് ഏറ്റവും പേടിപ്പിക്കുന്നത്. മാ അഖാഫു അലൈക്കും, ഏതൊന്നാണോ അഖാഫു ഞാൻ പേടിക്കുന്നത്, അഥവാ ഞാൻ പേടിക്കുന്നതിൽ ഏറ്റവും വലുത്, ഞാൻ ഏറ്റവും അധികമായി നിങ്ങളിൽ ഭയപ്പെടുന്നത്, അലൈക്കും നിങ്ങളുടെ കാര്യത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ പേടിക്കുന്ന കാര്യം എന്താണെന്നോ, അശ്ശിർക്കുൽ അസ്ഗർ. അശ്ശിർക്കു അൽ അസ്ഗർ, അഖ്വഫ് പോലെ അസ്ഗർ, ഷിർക്ക്, ഷിർക്കാണ് അൽ അസ്ഗർ, ചെറിയ ഷിർക്ക്, ചെറിയ ഷിർക്ക്. അശ്ശിർക്കുൽ അക്ബർ, അശ്ശിർക്കുൽ അസ്ഗർ. ഷിർക്കുൽ അക്ബർ എന്ന് പറഞ്ഞാൽ അള്ളാഹു അല്ലാത്തവർക്ക് ഇബാദത്ത് ചെയ്യുക, അള്ളാഹു അല്ലാത്തവരോട് വിളിച്ച് ദുആ ചെയ്യുക പോലെ, അവരോട് ഇസ്തിഗാസ, സഹായം തേടുന്നത് പോലെ ഉള്ള കാര്യങ്ങളാണ് അശ്ശിർക്കുൽ അക്ബർ. അത് മില്ലത്തിൽ നിന്ന് തന്നെ പുറത്തു പോകുന്ന കാര്യമാണ്. അത് ചെയ്താൽ അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ ദീനിൽ നിന്ന് അവൻ പുറത്തു പോകും, മുഴുവൻ അമലുകളും പൊളിഞ്ഞു പോകും, നരകത്തിൽ ശാശ്വതവാസിയായിരിക്കും, ഒരിക്കലും സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല, അള്ളാഹു അവന് പുറത്തു കൊടുക്കുകയില്ല. എന്നാൽ ചെറിയ ശിർക്ക് അതെന്താണ്? അത് ആ ചെയ്ത അമൽ അള്ളാഹു സ്വീകരിക്കുകയില്ല, ആ ചെയ്ത അമൽ അള്ളാഹു സ്വീകരിക്കുകയില്ല. എന്നാൽ ബാക്കിയുള്ള എല്ലാ അമലും പൊളിഞ്ഞു പോകുമോ? ഇല്ല. അവൻ ശിർക്കില്ലാതെ അള്ളാഹുവിന് വേണ്ടി മാത്രം ചെയ്ത അമലുകൾ അള്ളാഹു സുബ്ഹാനഹു വതആല സ്വീകരിക്കും. ഇനി അവൻ ശിക്ഷിക്ക, അള്ളാഹു അത് പുറത്തു കൊടുക്കുമോ? അതിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഇന്നല്ലാഹ ലാ യഗ്ഫിറു അയ്യുശ്റക്ബിഹ്, അള്ളാഹു പങ്കുചേർക്കുന്നത് ഒരിക്കലും പൊറുക്കുകയില്ല എന്ന് പറഞ്ഞ ആയത്തിനെ ഒരു ശിർക്കും പൊറുക്കുകയില്ല എന്ന് ഉലമാക്കൾ വിശദീകരിച്ചിട്ടുണ്ട്. പക്ഷെ അതിന്റെ അർത്ഥം എന്തല്ല, അവൻ നരകത്തിൽ ശാശ്വതനാകുമെന്നല്ല, മറിച്ച് ഒന്നുകിൽ അവന്റെ ബാക്കിയുള്ള നന്മകൾ ഇതിനേക്കാളും ഭാരം തൂങ്ങണം. പക്ഷെ അതിന് സാധ്യത കുറവാണ്, കാരണം ശിർക്ക് അത്രയും മാരകമാണ്. അപ്പൊ എന്തിനാണ് കൂടുതൽ സാധ്യത? ആ അഭിപ്രായ പ്രകാരം അവൻ നരകത്തിൽ അതിന്റെ ശിക്ഷ അനുഭവിച്ചിട്ട് മാത്രമേ സ്വർഗത്തിൽ പോവുകയുള്ളൂ. അതല്ലാ അങ്ങനെ പറഞ്ഞ ബലമാക്കുന്നുണ്ട്. എന്നാ വേറെ ചിലർ പറഞ്ഞു, അതല്ലാഹു സുബ്ഹാനഹു വതആല ബാക്കിയുള്ള തെറ്റുകളെ പോലെ ചിലപ്പോ അവൻ ഉദ്ദേശിച്ച പുറത്തുകൊടുത്തേക്കും. ബാക്കിയുള്ള ശിർക്കല്ലാത്ത എത്ര വലിയ തെറ്റാകട്ടെ, അള്ളാഹു ചിലപ്പോ അവൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് ഒറ്റയടിക്ക് പുറത്തുകൊടുക്കും. മറ്റുള്ള ചില ആളുകൾക്ക് അള്ളാഹു അവനെ ശിക്ഷിച്ച ശേഷം സ്വർഗത്തിലാക്കും. അതാണ് ബിതാഖ, ഹദീസുൽ ബിതാഖ, ബിതാഖയുടെ ഹദീസ്. ഒരാള് അയാളുടെ കണ്ണെത്തുന്ന ദൂരത്ത് അത്രയും ഒരുപാട് തെറ്റുകളുമായി വരും. അയാൾ വിചാരിക്കും അയാൾ തുരഞ്ഞത് തന്നെ അള്ളാഹു ഒരു വിത്താഖ പുറത്തെടുക്കും. എന്നിട്ട് പറയും നിന്നാണ്ട് ഇന്ന് ദുൽമ് ചെയ്യപ്പെടുകയില്ല. അയാൾ വിചാരിക്കും ഇത്രയും സിജില്ലാത്ത കണക്ക് പാപങ്ങളും ഈ വിത്താഖയും തമ്മിൽ എവിടെ യോജിക്കാനാണ്. പക്ഷെ തൂക്കി നോക്കുമ്പോൾ ഏതിനാണ് ഭാരം കൂടുതൽ? ലാ ഇലാഹ ഇല്ലല്ലാഹ്. കാരണം അള്ളാഹുവിന്റെ പേരിന്റെ കൂടെ ഒന്നിനും ഭാരം തൂങ്ങുകയില്ല, അള്ളാഹുവിന്റെ പേരിന്റെ കൂടെ യാതൊന്നും ഉപദ്രവിക്കുകയില്ല. ആണ് അള്ളാഹുവിന്റെ പേരിന്റെ പ്രത്യേകത. ബിസ്മില്ലാഹി അല്ലദീ ലാ യദുറു മഅസ്മിഹി ശൈഉം ഫിൽ അർദ് വലാ ഫിസ്സമാ വഹുവ സമീഉൽ അലീം. അള്ളാഹു സുബ്ഹാനഹു വതആല അവന്റെ പേര് വളരെ മഹത്തരമാണ്, അവന്റെ പേര് ആദരവുള്ളതാണ്. അവന്റെ പേര് എഴുതിയ വസ്തുക്കളും കൊണ്ട് നമ്മൾ വിസർജ്ജ സ്ഥലത്തേക്ക് പോകാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ മുഹമ്മദുർ റസൂലുള്ളാഹ് എന്നെഴുതിയ മോതിരം, ആ എഴുത്തിൽ പോലും അള്ളാഹ് എന്ന പേരിനൊരു ബഹുമാനമുണ്ട്. കാരണം മുഹമ്മദ് എന്ന് താഴത്തെ വരി മൂന്ന് വരിയായിട്ടാണ് റസൂലിന്റെ മോതിരത്തിലെ എഴുത്ത്. മുഹമ്മദ് എന്ന് താഴെ, നടുവിൽ റസൂൽ, മുകളിൽ അള്ളാഹ് എന്ന്. അള്ളാഹു ഏറ്റവും മുകളിലാണ് എപ്പോഴും. അള്ളാഹ് എന്നതിന്റെ നേരെ മുഹമ്മദ് എന്ന് ചില പള്ളികളുടെ മുകളിൽ എഴുതി വെച്ചത് കാണാം. ഒരിക്കലും എഴുതാൻ പാടില്ല, തെറ്റാണ് അങ്ങനെ എഴുതുക എന്നുള്ളത്. അള്ളാഹിന്റെ പേരിന്റെ കൂടെ അതേ വലിപ്പത്തിൽ ചിലപ്പോൾ രണ്ടും മിനാരങ്ങൾ ഉണ്ടാവും, ഒന്നിന്റെ മുകളിൽ അള്ളാഹ് ഒന്നിട്ടുണ്ടാവും. എത്ര പള്ളികളിലുണ്ട്, വലിയ തെറ്റാണത്, ഒരിക്കലും ചെയ്യാൻ പാടില്ല. അള്ളാഹുവിന്റെ ഇസ്മുൽ ജലാല, അതിനങ്ങേയറ്റം ആദരവുണ്ട്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിസർജ്യ സ്ഥലത്തേക്ക് പോകുമ്പോൾ അത് ഊരി വെക്കുമായിരുന്നു, എന്നിട്ടാണ് അവിടത്തേക്ക് പോവുക. അള്ളാഹു സുബ്ഹാനഹു വതആല അവന്റെ ഇസ്മ് അത് ബഹുമാനിക്കണം, അങ്ങേയറ്റം അളമത്ത് കൊടുക്കണം. അപ്പോൾ അസ്ഗറായ ചെറിയ ശിർക്ക് അത് വളരെ അപകടകരമാണ്, നമ്മൾ അങ്ങേയറ്റം പേടിക്കേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സാലിഹുകളുടെ നേതാക്കന്മാരായ, ഇവരെക്കാളും വലിയ സാലിഹുകൾ ആരുമില്ല സഹാബത്തിനേക്കാളും. ആ സഹാബത്തിനോടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, അഖ്വാഫു മാ അഖാഫു അലൈക്കും, നിങ്ങളിൽ ഞാൻ ഏറ്റവും ഭയപ്പെടുന്നത് അശ്ർക്കുൽ അസ്ഗർ, ചെറിയ ശിർക്കാണ്. എന്നിട്ട് ഇമാം പറയുന്നു, ഫസുഇല അൻഹു, അപ്പോൾ സുഇല ചോദിക്കപ്പെട്ടു, അൻഹു അതിനെക്കുറിച്ച്, അഥവാ എന്താണ് നബി ശിർക്കുൽ അസ്ഗർ, ചെറിയ ശിർക്ക് എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കപ്പെട്ടു. ഫഖാൽ, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അർറിയാ. റിയാ എന്ന് പറഞ്ഞാൽ ആളുകളെ കാണിക്കാൻ വേണ്ടി ചെയ്യൽ എന്നാണ് അതിന്റെ അർത്ഥം. ഈ ഹദീസ് ഇമാം ഇവിടെ ചുരുക്കിയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഇതിന്റെ മുഴുവൻ രൂപം എന്താണ്? അൻ മഹ്മൂദ് ഇബ്നു മഹ്മൂദ് റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്യുന്നു, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാൽ, ഇൻ അഖ്വഫ മാ അഖാഫു അലൈക്കും അശ്ർക്കുൽ അസ്ഗർ, നിങ്ങളിൽ ഞാൻ ഏറ്റവും ഭയപ്പെടുന്നത് ശിർക്കുൽ അസ്ഗറാണ്. ഖാലു, സഹാബത്ത് പറഞ്ഞു, വമ ശിർക്കുൽ അസ്ഗർ, അവർ ചോദിച്ചു നബി എന്താണ് ഈ അശ്ർക്കുൽ അസ്ഗർ, ചെറിയ ശിർക്ക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അർറിയാ. يقول الله عز وجل لهم يوم القيامة, الله വല്ലാത്തവർക്ക് വേണ്ടി ആളുകളെ കാണിക്കാൻ വേണ്ടി ഇബാദത്തുകൾ ചെയ്ത ആളുകളോട് അല്ലാഹു പരലോകത്തു പറയും, ഇദാ ജുസിയ അന്നാസു ബി അമാലിഹിം, ജനങ്ങൾക്കൊക്കെ അവരുടെ അമലിന്റെ പ്രതിഫലം കൊടുക്കുന്ന ആ സമയത്ത് അല്ലാഹു ഇവരോട് പറയും, റിയാഇന്റെ ആളുകളോട് പറയും, ഇദ്ഹബു, നിങ്ങൾ പോകൂ, ഇലല്ലദീന കുന്തും തുറാഊന ഫി ദുനിയ, ദുനിയാവിൽ നിങ്ങൾ ആരെ കാണിക്കാനാണോ ചെയ്തത് അവരടുത്തേക്ക് പോയിക്കോളൂ. ഹൽ തജിദൂന ഇൻദഹും ജസാ, എന്നിട്ട് പോയി നോക്ക് അവർ നിങ്ങൾക്ക് പ്രതിഫലം തരുമോ ഇല്ലേ നോക്ക്. നിങ്ങൾ അമലുകൾ വച്ച അമൽ പൊടിഞ്ഞു പോവുകയാണ്. ഇതിനേക്കാളും ഗൗരവമുള്ള ഹദീസ് വന്നിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ, മുസ്ലിങ്ങളിൽ ആദ്യമായി നരകത്തിലേക്ക് വിളിച്ചെറിയപ്പെടുന്ന ആളുകളെ കുറിച്ച്, വിചാരണ ചെയ്യപ്പെടുന്ന ആളുകളെ കുറിച്ച് ആരാണ്? അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്യുന്ന ഹദീസാണ്. മൂന്നാളുകളെ കൊണ്ടുവരപ്പെടും. ഒരുവൻ ആരാണ്? അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്ത് മരിച്ചവൻ. ആളുകളൊക്കെ ധാരണയിൽ അവൻ അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്ത് മരിച്ചവനാണ്, കൊല്ലപ്പെട്ടവനാണ്, ഷഹീദാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അള്ളാഹു ചോദിക്കും, അവന് അള്ളാഹു ചെയ്തു കൊടുത്ത അനുഗ്രഹങ്ങളൊക്കെ അള്ളാഹു പറയും, എന്നിട്ട് ചോദിക്കും, ഫമാ അമിൽത ഫീഹ, നീ എന്താണ് ചെയ്തത്, പ്രവർത്തിച്ചത്? അയാൾ പറയും, ഖാതൽതു ഫീക ഹത്താ ഉഖ്തൽ, ഖാതൽതു ഫീക ഹത്താ ഖുതിൽത്, ഞാൻ കൊല്ലപ്പെടുവോളം ഞാൻ നിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്തു. നബി സല്ലല്ലാഹു പറയും അവനോട്, കദബ്ത, നീ പറഞ്ഞത് കളവാണ്. വലാകിന്നക ഖാതൽത ലിയുഖാല ജരീഉൻ ഫഖദ് ഖീൽ, നീ യുദ്ധം ചെയ്തത് ആളുകളൊക്കെ നീ ജരീആണ് എന്ന് പറയാനാണ്. നീ നല്ല ധീരനാണ്, നല്ല പോരാളിയാണ് എന്ന് പറയാനാണ്. ഫഖദ് ഖീൽ, അത് പറയപ്പെട്ടു, അക്കാര്യം നടന്നു, അള്ളാഹു അതാ കൽപ്പിക്കുകയാണ്. സുമ്മ ഉമിറ ബിഹി, അവനെ അവന്റെ കാര്യം അള്ളാഹു കൽപ്പിക്കുന്നു. അങ്ങനെ അവനെ മുഖം നിലത്തുകുത്തി ഒലിച്ചേച്ച് നരകത്തിലേക്ക് ഒലിച്ചേർ. എത്ര വലിയ അമലാണെന്ന് ആലോചിച്ച് നോക്ക്, എത്ര മഹത്വമേറിയ അമലാണ്, പക്ഷെ പൊളിഞ്ഞു പോയിരിക്കുന്നു. രണ്ടാമത്തെ ആളാരാണ്? ഒരു ഒരു ആലിമാണ്. ചില റിവായത്തിനുണ്ട് ഒരു കാര്യ ആലിം അല്ലെങ്കിൽ കാര്യ, ഒരു ഇൽമുള്ള ആൾ. അതുപോലെ കാര്യ ഓതുന്ന ആൾ, ഖിറാഅത്ത് പഠിച്ച ആൾ. അയാൾ ദുനിയാവിൽ പഠിപ്പിച്ചിട്ടുണ്ട്. മറ്റയാൾ ഓതിയിട്ടുണ്ട്, അള്ളാഹു അയാൾക്ക് ചെയ്തു കൊടുത്ത അനുഗ്രഹങ്ങൾ കാണിച്ചു പറയും. എന്നിട്ട് ചോദിക്കുക, എന്താണ് നീ പ്രവർത്തിച്ചത്? അയാൾ പറയും, തഅല്ലംതുൽ ഇൽമ വഅല്ലംത, ഞാൻ ഇൽമു പഠിച്ചു എന്നിട്ടത് പഠിപ്പിച്ചു. ഓതി ആൾ പറഞ്ഞു, ഞാൻ ഖുർആൻ ഓതി. അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, കദബ്ത വലാകിന്നക തഅല്ലംതൽ ഇൽമ ലിയുഖാല ആലിം, നീ പഠിച്ചത് എന്തിനാണ് ആളുകളൊക്കെ നിന്നെ ആലിം എന്ന് പറയാനാണ്, നിന്റെ ഇൽമിനെ കുറിച്ച് ആളുകൾ പുകഴ്ത്തി പറയാൻ വേണ്ടിയാണ്. നീ ഓതിയത് എന്തിനാണ്? നിന്റെ നീ നല്ല ഓത്തുകാരനാണെന്ന് പറയാനാണ്. സുബ്ഹാനല്ലാഹ്, ഓത്തുകാരിലാണ് മുനാഫിഖുകൾ ഉള്ളത്, അതുപോലെ റിയാ കൂടുതലുള്ളത് എന്നൊക്കെ സൂചിപ്പിക്കുന്ന ഹദീസുകൾ വന്നിട്ടുണ്ട്. അഊദു ബില്ലാഹ്, അല്ലാഹു നമ്മളെ കാത്തിരിക്കുമാറാകട്ടെ. നോക്കൂ, നിങ്ങൾ ദീനിന്റെ വലിയ ഷിയാറാണതൊക്കെ. ദീൻ പഠിക്കുക, പഠിപ്പിക്കുക, ഖുർആൻ പഠിക്കുക, ഖുർആൻ ഓതുക എന്നൊക്കെ പറഞ്ഞാൽ ദീനിന്റെ വലിയ അടയാളങ്ങളാണ്. അതിലാണ് ഇത് സംഭവിക്കുന്നത്, അതിലാണ് ഈ ശിർക്ക് സംഭവിക്കുന്നത്. എന്നിട്ട് അയാളെയും അതുപോലെ, അത് പറയപ്പെട്ടു, നിന്റെ ഉദ്ദേശം നടന്നു, മുഖം നിലത്ത് കുത്തി നരകത്തിലേക്ക് ഒലിച്ചെറിയുക. മൂന്നാമത്തെ ഒരാൾ കൊണ്ടുവന്ന ആരാണ്? ഒരു പണക്കാരനാണ്, അയാൾ ദാനം ചെയ്തിട്ടുണ്ട്. അള്ളാഹു ചോദിക്കും, എന്താണ് നീ ചെയ്തത്? അയാൾ പറയും, അള്ളാഹുവെ, നിന്റെ ചെലവഴിക്കാനുള്ള ഒരു മാർഗവും ഞാൻ വിട്ടിട്ടില്ല, ചെലവഴിക്കാതെ. അള്ളാഹു പറയും, കദബ്ത വലാകിന്നക, നീ നീ ദാനം ചെയ്തത് എന്തിനാണ്? ലിയുഖാല ജവാദ്, നല്ല ഉദാഹരണമാണ് എന്ന് ആളുകൾ പറയാനാണ്. ഫഖദ് ഖീൽ പറയപ്പെട്ടു. അയാളെയും മുഖം നിലത്തേച്ച് നരകത്തിലേക്ക് വിളിച്ചറിയും. നഅൂദു ബില്ലാഹ്. എത്ര എത്ര പോരിശയാക്കപ്പെട്ട അമലുകളാണ്. സദഖയുടെ മഹത്വങ്ങൾ എത്ര, ഇൽമു പഠിക്കുന്നതിന്റെ മഹത്വം എത്രയാണ്, ഷഹീദാകുന്നതിന്റെ മഹത്വം എത്രയാണ്, ഷഹാദത്തിന്റെ മഹത്വം എത്ര, എന്നിട്ടാണ് ഇങ്ങനെ സംഭവിച്ചിട്ടുള്ളത്. അതുകൊണ്ട് സഹോദരങ്ങളെ വളരെ 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 ശ്രദ്ധിക്കണം. അള്ളാഹുവിന് വേണ്ടി ആയിരിക്കട്ടെ നമ്മുടെ ഹർക്കാത്തും സകനാത്തും, നമ്മൾ മിണ്ടാതിരിക്കുന്നതും നമ്മൾ ചലിക്കുന്നതും അള്ളാഹുവിന് വേണ്ടി ആയിരിക്കട്ടെ. അതാണ് ഏറ്റവും ഏറ്റവും പ്രയാസവും. മുൻഗാമികൾ പറയാറുണ്ട്, ഇഖ്ലാസിന് വേണ്ടി ഞങ്ങൾ ഇഖ്ലാസ് നിലനിർത്താൻ ഞങ്ങളെ ബുദ്ധിമുട്ടി, അത്ര മറ്റൊന്നിനും ഞങ്ങൾ ബുദ്ധിമുട്ടിയിട്ടില്ല. വലിയ ബുദ്ധിമുട്ടാണ്. ഇബ്നു അബി മുലൈഖ റഹിമഹുല്ലാഹ് 30 സഹാബത്തിനെ ഞാൻ കണ്ടു. അവിടുന്ന് പറയുകയാണ്, എല്ലാവരും അവരുടെ കാര്യത്തിൽ നിഫാഖ് ഭയപ്പെടുന്നു. അതാണ് മുൻഗാമികളുടെ രീതി. റിയാഅ് നമ്മൾ അങ്ങേറ്റം ഭയപ്പെടണം. അള്ളാഹുവിനോട് ഇസ്തിആസ തേടുക, അതാണ് ഏറ്റവും വലിയ മാർഗം. അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക, റിയാഅിൽ നിന്ന് അള്ളാഹുവിനോട് രക്ഷ തേടുക. അതുപോലെ ആരും കാണാത്ത അമലുകൾ വർദ്ധിപ്പിക്കുക, ജനങ്ങൾ കാണാത്ത അമലുകൾ വർദ്ധിപ്പിക്കുക. നോക്കൂ, നിങ്ങൾ രാത്രിയുള്ള നമസ്കാരത്തിന് എന്തുകൊണ്ടാണ് ഇത്ര ഫദ്ൽ? എന്തുകൊണ്ടാണ് രാത്രിയുള്ള നമസ്കാരത്തിന് ഇത്ര ഫദ്ൽ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, അസല്ലു ബില്ലൈലി വന്നാസു നിയാം, ജനങ്ങൾ ഉറങ്ങിക്കിടക്കാൻ നീ നമസ്കരിക്കുക, ആരും അറിയില്ല. അങ്ങനെയുള്ള അമലുകൾ, ആരും അറിയാതെ സദഖ കൊടുത്താൽ അർശിന്റെ തണൽ കിട്ടുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇങ്ങനെ ആരും അറിയാതെ ചെയ്യുന്ന അമലുകൾ അല്ലാഹു സുബ്ഹാനഹു വതആല അത് പരിഗണിക്കും. رجل ذكر الله خاليا ففاضت عيناه الله انه ഒറ്റക്കിരുന്ന് ഓർക്കുകയും എന്നിട്ട് കരയുകയും ചെയ്താൽ നിങ്ങളവിടെ അള്ളാഹു പരിഗണിക്കും. ഇതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇഖ്ലാസിന് അങ്ങേയറ്റം നമ്മൾ ശ്രദ്ധിക്കണം, അള്ളാഹുവിനോട് ദുആ ചെയ്യണം. ഇഖ്ലാസിന് അള്ളാഹു സുബ്ഹാനഹു തആല നമുക്ക് ഏവർക്കും അത് നൽകുമാറാകട്ടെ. നോക്കൂ, നിങ്ങൾ പഠനത്തിൽ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, മൻ തഅല്ലമൽ ഇൽമ ലിയുജാരിയ ബിഹിൽ ഉലമ ഔ ലിയുമാരിയ ബിഹി സുഫഹ ഔ യസ്രിഫ ബിഹി വുജൂഹ الناس ഇലൈ അദ്ഖലഹു അല്ലാഹു ജഹന്നം. ആരെങ്കിലും ഇൽമ പഠിച്ചാൽ എന്തിനാണ്, ലിയുജാരിയ ബിഹിൽ ഉലമ പണ്ഡിതന്മാരോട് ചേർന്ന് നിൽക്കാൻ, അവന് കുറെ ആളുകളൊക്കെ കൂടെ നടക്കണമെങ്കിൽ എന്തു വേണം, അത് പഠിക്കണം. ഉലമാക്കളാണെന്ന് അറിയപ്പെട്ട ആളുകളുടെ കൂടെ അവന് നടക്കണമെങ്കിൽ പഠിക്കാം, അതിനു വേണ്ടിയാണ് അവൻ പഠിച്ചത്. ഔ ലി ഉമാരിയ ബിഹി സുഫഹ, അല്ലെങ്കിൽ അവൻ പഠിക്കുന്നത് എന്തിനാണ്, വിഡ്ഢികളോട് തർക്കിക്കാനാണ്. വയസ്രിഫ ബിഹി വുജൂഹ الناس ഇലൈ, അല്ലെങ്കിൽ അവൻ പഠിക്കുന്നത് എന്തിനാണ്, ആളുകളുടെ മുഖം തന്നിലേക്ക് തിരിക്കുവാൻ, ജനശ്രദ്ധ കിട്ടുവാൻ. അങ്ങനെ ഇതിനേതെങ്കിലും ഒന്ന് പഠിച്ചാൽ അദ്ഖലഹു അല്ലാഹു ജഹന്നം, അല്ലാഹുവിനെ ജഹന്നമിലാക്കുമെന്ന. ഇമാം അഹമ്മദൊക്കെ പറയാറുണ്ടായിരുന്നു, ഞാൻ പ്രശസ്തി കൊണ്ട് പരീക്ഷിക്കപ്പെട്ടിരിക്കുന്നു. ഇമാം അഹമ്മദൊക്കെ കൂടെ ഉള്ളവരോട് പറയാറുണ്ടായിരുന്നു, ഞാൻ പ്രശസ്തി കൊണ്ട് പരീക്ഷിക്കപ്പെട്ടിരിക്കുന്നു, അള്ള എന്നെ പരീക്ഷിച്ചിരിക്കുകയാണ്, ആളുകൾക്കൊക്കെ എന്നെ അറിയാം. അവരത് എന്തായിട്ടാണ് കാണുന്നത്, എന്തായിട്ടാണ് കാണുന്നത്, പരീക്ഷണമായിട്ടാണ് കാണുന്നത്. പല ആളുകളും ഇന്ന് കാണുന്നത് എന്താണ്, അതാണ് ലക്ഷ്യമായി കാണുന്നത്, പ്രശസ്തി ലഭിക്കുക എന്നുള്ളത്. സുബ്ഹാന, അതാണ് മുൻഗാമികളും നമ്മളും തമ്മിലുള്ള വ്യത്യാസം. അള്ളാഹു കാത്തി രക്ഷിക്കുമാറാകട്ടെ. ഇഖ്ലാസിന് വേണ്ടി നിരന്തരം ദുആ ചെയ്യുക, അമലുകൾ വർദ്ധിപ്പിക്കുക. അമലുകൾ അവസാനിപ്പിക്കുകയല്ല വേണ്ടത്, അമലുകൾ അവസാനിപ്പിക്കുകയല്ല വേണ്ടത്. ഇഖ്ലാസ് ഉണ്ടാവുകയില്ല എന്ന് പേടിച്ച് അമലുകൾ അവസാനിപ്പിക്കുകയല്ല, മറിച്ച് അള്ളാഹുവിനോട് ദുആ ചെയ്യുകയാണ് വേണ്ടത്. അള്ളാഹുവിനോട് ദുആ ചെയ്ത് ഇഖ്ലാസ് ഏതൊരു സമയത്തും ഓർക്കുക, അള്ളാഹുവിനെ കുറിച്ച് ഓർത്തുകൊണ്ടിരിക്കുക, അള്ളാഹുവിനെ കുറിച്ച് ഓർത്തുകൊണ്ടിരിക്കുക, ദിക്റുകൾ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുക. എങ്കിൽ ഇഖ്ലാസ് ഇൻഷാ അള്ളാഹ് നമുക്ക് നിലനിർത്താൻ സാധിക്കും. വഫഖനല്ലാഹു വഇയാക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, നിങ്ങളിൽ ഞാൻ ഏറ്റവും പേടിക്കുന്നത് ചെറിയ ശിർക്കാണ്. എന്താണ് ചെറിയ ശിർക്ക്? റിയ ആണ്. റിയായിന്റെ മോശം ഫലങ്ങളിൽപ്പെട്ട ഒന്നാണ് ദുനിയാവിൽ വെച്ച് തന്നെ റിയായിന്റെ ആളുകൾ നിന്ദ്യരാകും എന്നത്. മൻ യുറാ ഇല്ലാഹു ബിഹ്, മൻ സമ്മഅ സമ്മഅ അല്ലാഹു ബിഹ്. ആരെങ്കിലും ആളുകളെ കാണിക്കാൻ വേണ്ടി ചെയ്താൽ അത് ജനങ്ങൾ അറിയും, കേൾപ്പിക്കാൻ വേണ്ടി ചെയ്താൽ ജനങ്ങൾ അല്ലാ കേൾപ്പിക്കും. അതുകൊണ്ട് അത് വളരെ മോശമായ റിയായിന്റെ ഫലങ്ങളിൽപ്പെട്ട ഒന്നാണ്. പരലോകത്താകട്ടെ അവരാകെ അപമാനിക്കപ്പെടുകയും ചെയ്യും. നോക്കൂ, നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്ത്, അവരിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് ഭയപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മളെത്ര പേടിക്കണം, നമ്മളെത്ര ഇത് പേടിക്കണം. അവരെക്കാളും ഇതിൽ താഴെയുള്ള നമ്മൾ എന്തായാലും പേടിക്കണം, ഉറപ്പാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവിടുന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, നിങ്ങൾക്കറിയില്ലേ, ഹുദൈഫ റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്യുന്ന ഹദീസാണ്. എന്താണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അശ്ർകു അഖ്ഫാ മിൻ ദബീബ് നമൽ. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഉറുമ്പ് അരിച്ചു വരുന്നതിനേക്കാളും ഗോപ്യമാണ്, കാണാത്തതാണ് ശിർക്ക്. ഖാല അബൂബക്കർ, അപ്പൊ അബൂബക്കർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, യാ റസൂലുള്ളാഹ്, അല്ലാഹുവിന്റെ റസൂലേ, വഹലി ശിർക്കു ഇല്ലാ മാ ഉബിദ മിൻ ദൂനില്ലാ ഔ മാ ദുഇയ മഅ അല്ലാഹ്, അല്ലാഹുവോടൊപ്പം ഇബാദത്ത് ചെയ്യലും അള്ളാഹുവോടൊപ്പം മറ്റുള്ളവരെ വിളിച്ചു പ്രാർത്ഥിക്കലും ഇതല്ലേ ശിർക്ക് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആര് ചോദിക്കുകയാണ്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സഖിലത് ഉമ്മുക്ക് അശ്ർക്കു ഫീക്കും അഖ്ഫാ മിൻ ദബീബ് നമൽ. വീണ്ടും പറഞ്ഞു, എന്നിട്ടാണ് ദുആ പഠിപ്പിച്ചു കൊടുക്കുന്നത്. اللهم اني اعوذ بك ان اشرك بك شيئا ان اشرك بك وانا اعلم واستغفرك لما لا اعلم. അറിഞ്ഞു കൊണ്ട് ശിർക്ക് ചെയ്യുന്നതിൽ നിന്ന് അള്ളാഹുവേ ഞാൻ നിന്നോട് രക്ഷ തേടുന്നു, അറിയാതെ ചെയ്തു പോയതിൽ നിന്ന് നിന്നോട് ഇസ്തിഗ്ഫാർ തേടുന്നു എന്ന ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്തു. അതുപോലെ അറിയാതെ വരുന്ന ശിർക്കിൽപ്പെട്ടതാണ് വാക്കിൽ വരുന്ന ചില സംസാരങ്ങൾ. ഉദാഹരണത്തിന്, അതാനില്ലാഹു വഫുലാൻ, അള്ളാഹുവും അയാളും എനിക്ക് തന്നു, അങ്ങനെയുള്ള വർത്തമാനം, അള്ളാഹു എനിക്ക് തന്നു അയാളും എനിക്ക് തന്നു, ഇങ്ങനെയുള്ള ചില സംസാരങ്ങൾ. അതുപോലെ, ഇന്ന ആളില്ലായിരുന്നെങ്കിൽ മറ്റവൻ എന്നെ കൊല്ലുമായിരുന്നു, ഇങ്ങനത്തെയുള്ള സംസാരങ്ങൾ എന്ത് ചെയ്യണം, നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ വാക്കിൽ അങ്ങനെയുള്ള സംസാരങ്ങൾ, ശ്രദ്ധിക്കാൻ നോക്കൂ നിങ്ങൾ. നമ്മള് ഞാൻ ആ ഡോക്ടറെ കാണിച്ചു എന്നിട്ട് രോഗം മാറി എന്ന് പറയുന്നതിനേക്കാളും വളരെ ഭംഗിയുള്ളതാണ് ഞാൻ ആ ഡോക്ടറെ കാണിച്ചു അൽഹംദുലില്ല ആ മരുന്ന് കഴിച്ചപ്പോൾ അല്ലാഹ് എനിക്ക് മാറ്റി തന്നു എന്ന് പറയാന്നുള്ളത് എന്താണ്? വളരെ നല്ലതാണ്. അല്ലാഹനെ സ്മരിക്കുക, ഹംദ് ഇടക്ക് വരും, ഹംദ് വരും. അതുപോലെ അല്ലാഹു എനിക്ക് മാറ്റി തന്നു. ഏയ്, നിങ്ങൾ ചിലപ്പോ ഒരു ഡോക്ടറെ കണ്ടിട്ട് വേറെ ഡോക്ടറെ കാണാൻ പോവും, മുസ്ലിം അല്ലായിരിക്കും ചിലപ്പോ. അപ്പൊ നിങ്ങൾ ചിലപ്പോ പഴയ രോഗത്തിന്റെ എന്തെങ്കിലും കാര്യം പറയുമ്പോ അയാളോട് പറയാം, എന്താ എനിക്ക് ഇന്ന രോഗം ഉണ്ടായിരുന്നു, അങ്ങനെ അവിടെ കാണിച്ചു, അൽഹംദുലില്ലാ ഇപ്പൊ അല്ലാഹു മാറ്റി തന്നു. അവരോട് പറയും നിങ്ങള് അൽഹംദുലില്ലാ ഇപ്പൊ അല്ലാഹു എനിക്ക് മാറ്റി തന്നു. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വതആല അവനെ കുറിച്ച് സന പുകഴ്ത്തുക, അവൻ പുകഴ്ത്തൽ ഇഷ്ടപ്പെടുന്നവനാ. അള്ളാഹുവിനെ കുറിച്ച് ഹംദ് പറയുക, അവൻ ഹംദ് ഇഷ്ടപ്പെടുന്നവനാണ്. അപ്പൊ വാക്കുകൾ, നമ്മൾ നല്ല വാക്കുകൾ അള്ളാഹുവിനെ കുറിച്ച് പറയുക എന്നുള്ളത് വളരെ നല്ല കാര്യമാണ്. അത് ശ്രദ്ധിക്കുക. ചില പ്രയോഗങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ചില ആളുകൾ അത് തെറ്റി അവസാനം ചെർക്കിലേക്ക് എത്തുന്ന വാക്കുകൾ പോലും പറയാറുണ്ട്. നമ്മൾ പറയാൻ പാടില്ല, ഒരിക്കലും പറയാൻ പാടില്ല. അള്ളാഹു സുബ്ഹാനഹു വതആലക്ക് നമ്മൾ നിദ്ദികൾ ഉണ്ടാക്കാൻ പാടില്ല, സമന്മാരെ ഉണ്ടാക്കാൻ പാടില്ല. വാക്കിൽ പോലും സമന്മാരുണ്ടാക്കാൻ പാടില്ല. വാക്കുകൾ, നല്ല വാക്കുകൾ, സൂക്ഷ്മതയുള്ള വാക്കുകൾ പ്രയോഗിക്കുക. ദയാർത്ഥമുള്ള വാക്കുകൾ, രണ്ടർത്ഥമുള്ള വാക്കുകൾ പ്രയോഗിക്കാതിരിക്കുക. അതൊക്കെ വളരെ നല്ല കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുൻഗാമികൾ, അവരൊക്കെ സംസാരങ്ങൾ നോക്ക്, അവർക്ക് എങ്ങനെയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംസാരിച്ചിരുന്നത്, അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത് നമുക്ക് കാണാം. ഇന്നും അൽഹംദുലില്ലാ അറബികൾക്കിടയിൽ ആ സ്വഭാവം വളരെ അധികമാണ്. അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ടിരിക്കുക, ദുആ ചെയ്തുകൊണ്ടേയിരിക്കുക വളരെ നല്ല സ്വഭാവമാണ്. അങ്ങനെയല്ലത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മിൽ ഏറ്റവും ഭയപ്പെട്ടത് ശിർക്കുൽ അസ്ഗറാണ്, മസീഹുൽ ദജ്ജാലിനെക്കാളും. ഇനി നോക്കൂ അടുത്ത ഹദീസ്. വഅൻ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അന്ന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ മൻ മാത വഹുവ യദഉ മിൻ ദൂനില്ലാഹ് وهو يدعو من دون الله ندا دخل النار رواه البخاري وعن ابن مسعود ابن مسعود ارانا عبد الله بن مسعود عبد الله ابن مسعود عبد الله بن مسعود مفسران قران ന്റെ മുഫസ്സർ ഖുർആൻ ന്റെ തഫ്സീർ നന്നായി പഠിച്ച സഹാബിയ മുഹാജിറായ സഹാബിയ ചെറിയ സഹാബിയല്ല മറിച്ച് മിൻ കിബാരി സഹാബ അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് മക്കയിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൂടെ മദീനയിലേക്ക് ഹിജ്റ വന്ന സഹാബിമാരിലൊരാളാണ് അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ്. വേറെ നാല് പ്രധാനപ്പെട്ട അബ്ദുല്ലാഹ് എന്ന പേരുള്ള സഹാബിമാരുണ്ടല്ലോ, അബാദില അൽ അർബഅ, നാല് അബ്ദുല്ലമാർ. ഈ നാല് പേരുടെ പ്രത്യേകത, നാലും സഹാബിമാരുടെ മക്കളാണ്. അതുപോലെ നാലു പേരും സിഗാറു സഹാബ, സഹാബിമാരിൽ പ്രായം കുറഞ്ഞവരാണ്, സഹാബികളെ കൂടുതൽ കണ്ട ആളുകളാണ്. അവരാണ് അബ്ദുല്ലാഹിബിൻ ഉമർ, ഉമറുൽ ഖത്താബിന്റെ മകൻ, അബ്ദുല്ലാഹിബിൻ അബ്ബാസ്, അബ്ബാസ്ബിൻ അബ്ദുൽ മുത്തലിബിന്റെ മകൻ, അബ്ദുല്ലാഹിബിൻ സുബൈർ, സുബൈർബിൻ അവ്വാമിന്റെ മകൻ, അബ്ദുല്ലാഹിബിനു ആമർ, അതോ ആമർബിൻ ആസിന്റെ മകൻ. ഇങ്ങനെയുള്ള നാല് സഹാബിമാർ. ഇവരിൽ രണ്ടുപേർ ഏറ്റവും കൂടുതൽ ഹദീസ് റിവായത്ത് ചെയ്ത ഏഴ് സഹാബിമാരിൽ പെട്ടവരാണ്, അബ്ദുല്ലാഹിബ്നു ഉമറും അബ്ദുല്ലാഹിബ്നു അബ്ബാസും. ഇത് അബ്ദുല്ലാഹിബ്നു മസ്ഊദ് ആണ് അവിടുന്ന് റിവായത്ത് ചെയ്യുന്നു. അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ മൻ മാത, ആരെങ്കിലും മരണപ്പെട്ട, മാത വഹുവ, ആ വാവ് എന്താണ്? ഹാലിന്റെ വാവാണ്, ഹാല് സൂചിപ്പിക്കാനുള്ള വാവാണ്, വാവുൽ ഹാൽ. വഹുവ, അവനായിരിക്കെ, എങ്ങനെയായിരിക്കെ, യദഉ മിൻ ദൂനില്ലാ, അള്ളാഹുവിന് പുറമെയുള്ളവരോട് അവൻ ദുആ ചെയ്യുന്നു. അള്ളാഹുവിന് പുറമെയുള്ള നിദ്ദൻ, ഒരു നിദ്ദിനോട്, നിദ്ദെന്നാൽ സമൻ എന്നാണ് അർത്ഥം. അള്ളാഹുവിന് പുറമെ സമന്മാരുണ്ടാക്കരുത് എന്ന് അള്ളാഹു പറഞ്ഞില്ലേ, വലാ തജാലു ലില്ലാഹി അന്താദൻ വഅൻതും തഅലു. അന്താദാണ് ഇതിന്റെ ജമ്മ, ബഹുവചനം. ഏകവചനം എന്താണ്? നിദ്ദുൻ. من مات وهو يدعو من دون الله ندا دخل النار, അവൻ നരകത്തിൽ പ്രവേശിക്കുന്നതാണ്. റവാഹുൽ ബുഖാരി. നോക്കി എത്ര പെട്ടെന്ന് ഈ ഹദീസ് പഠിക്കാം. ഇബ്നു അബ്ദു അൻ അബ്ദിൽ അൻ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഖാൽ മൻ മാത വഹുവ ആരെങ്കിലും മരണപ്പെട്ടാൽ അള്ളാഹുവിന് പുറമെ ഏതെങ്കിലും നിദ്ദിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവനായിരിക്കെ അങ്ങിൽ ദഹലന്ന അവൻ നരകത്തിൽ പ്രവേശിച്ചു. ഇതാണ് മൻകാല ലാ ഇലാഹ ഇല്ലല്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞവൻ സ്വർഗത്തിലായി. ലാ ഇലാഹ ഇല്ലല്ലാഹ് അത് വിശ്വസിച്ചവൻ സ്വർഗത്തിലായി എന്ന് പറഞ്ഞാൽ ഇതാണ് ഉദ്ദേശം. ആരെങ്കിലും എന്തിലായിട്ടാണോ ജീവിച്ചത് അവൻ അതിലായിട്ടാണ് മരിക്കുക. അവനാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ് മരിക്കാൻ സാധിക്കുക. അതുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് നാവ് കൊണ്ട് പറയലല്ല, മറിച്ച് ഇതാണ് ഉദ്ദേശം. നാവ് കൊണ്ട് പറയലാണെങ്കിൽ കാഫറും പറയുന്നുണ്ട്, വെറുതെ പാട്ട് പാടുന്നിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്ന ആളുകളിലെ. അതുപോലെ വിമർശിക്കാൻ വേണ്ടി ചിലപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയില്ലേ. ആ അങ്ങനെ പറയാനാണ് ഉദ്ദേശമെങ്കിൽ അങ്ങനെ ആവണം, അതല്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് ഷുറൂത്തുണ്ട്, നിബന്ധനകളുണ്ട്, നിബന്ധനകളുണ്ട്. എന്താണ് നിബന്ധന? ഇൽമുൻ യഖീനുൻ وإخلاص وصدقك مع محبة وانقياد والقبول لها وزيد ثامنها الكفران منك بما سوى الإله من الأوثان قد أُلِّها. ഈ രണ്ട് വരി കവിതയിൽ എട്ട് ഷർത്തുണ്ട്. علم يقين وإخلاص وصدقك مع محبة وانقياد والقبول لها. ഒരു വരിയിൽ ഏഴ്. എട്ടാമത്തേത് ഇനി മാത്രം ഒരു വരി. وزيد ثامنها الكفران منك بما سوى الاله من الاوثان قد اولها. امام ابن باز رحمه الله الدروس المهمه لعامه الامه അതില് എട്ട് ചേർത്ത് പഠിപ്പിക്കുമ്പോൾ ഈ രണ്ട് വരി എടുത്തു കൊടുത്തിട്ടുണ്ട്. പെട്ടെന്ന് പഠിക്കാനാണ്. ഒന്ന് എന്താണ്, ഇൽമ് അറിവ് വേണം, അതിനെക്കുറിച്ച് വിവരക്കേട് ഉണ്ടാ പാടില്ല, അറിഞ്ഞു പറയണം. എന്നാലെ ലാ ഇലാഹ ഇല്ലല്ലാഹ്. യഖീൻ ഉറച്ച വിശ്വാസം വേണം, ശക്ക് പാടില്ല, സംശയം പാടില്ല. ഇഖ്ലാസ്, ഇഖ്ലാസോടെ പറയണം, ഇഖ്ലാസോടെ പറയണം. അതിലെന്തുണ്ടായിരുന്നു? ഷിർക്ക് കലരരുത്. ആളുകളെ കാണിക്കാൻ വേണ്ടിട്ടോ അല്ലെങ്കിൽ നിഫാഖോടെയോ പറഞ്ഞതായിരിക്കാൻ പാടില്ല. അതുപോലെ സിദ്ഖ് വേണം, സത്യസന്ധമായിട്ടായിരിക്കണം പറഞ്ഞത്, കെതിവായിരിക്കാൻ പാടില്ല, കളവ് ആയി പറഞ്ഞതായിരിക്കാൻ പാടില്ല. ഇൽമുൻ യഖീനുൻ വൈഖലാസുൻ വസിദ്ഖുക മഅ മഹബ്ബതിൻ, ഇഷ്ടത്തോടെ പറഞ്ഞതായിരിക്കണം, അതിനോട് വെറുപ്പുള്ളിൽ വെച്ച് പറഞ്ഞതായിരിക്കാൻ പാടില്ല. വൻഖിയാദ്, അത് നടപ്പിൽ വരുത്തണം, ഉപേക്ഷിക്കരുത്, നടപ്പാക്കാതെ ഇരിക്കരുത്. വൽ ഖബൂൽ, സ്വീകരിക്കണം, തള്ളിക്കളയരുത്. ഏഴ് നിബന്ധനകൾ. അതുപോലെ എട്ടാമത്തത് എന്താണ്? അള്ളാഹുവിന് പുറമെ ആരാധിക്കുന്ന എല്ലാത്തിനെയും കുഫർ നിഷേധിക്കണം. ഒമൻ യക്ഫുർ ബിത്താഗൂതി വയുമിൻ ബില്ലാഹ് فقد استمسك بالعروة الوثقى لا انفصام لها والله سميع عليم. ആര് താഗൂത്തിനെ ഉപേക്ഷിച്ചുവോ, അല്ലാഹുവിൽ വിശ്വസിച്ചുവോ, അവൻ ബലമുള്ള ഒരു കയറിലാണ് പിടിച്ചിരിക്കുന്നത്. അപ്പോൾ എന്താണ് എട്ടാമത്തത്? വസീദ സാമിനുഹ, എട്ടാമത്തത് കൂട്ടി പറഞ്ഞിരിക്കുന്നു. അൽ ഖുഫ്റാനു മിൻക, നീ നിഷേധിക്കലാണ്. ബിമ സിവൽ ഇലാഹി മിനൽ ഔസാനി ഖദ് ഉല്ലിഹ, അള്ളാഹുവിന് പുറമെ ആരാധിക്കപ്പെടുന്ന എല്ലാത്തിനെയും, എല്ലാ വസനുകളെയും, ആളുകളുടെ കൽബിലും പുറത്തുള്ള എല്ലാ വസനുകളെയും, അതിനൊക്കെ നീ നിഷേധിക്കല. പിങ്ങനെ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയണം. എന്നാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് അത് അംഗീകരിച്ചവനായി അവനെ പറയാൻ സാധിക്കുകയുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതാ പറയുന്നു, ആരെങ്കിലും അള്ളാഹുവിന് പുറമെയുള്ള നിദ്ദിനെ വിളിച്ചു പ്രാർത്ഥിക്കുന്നവനായിരിക്കെ മരണപ്പെട്ടാൽ അവൻ നരകത്തിലാണ്. എന്താണ് സഹോദരങ്ങളെ നിദ്ദെന്ന് പറഞ്ഞാൽ? നിദ്ദെന്ന് പറഞ്ഞാൽ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അവിടുന്ന് പറഞ്ഞു, അന്നിദ്ദു അശബീഹ്, നിദ്ദെന്ന് പറഞ്ഞ ശബീഹാണ്, പോലെ എന്ന് പറയുക. അള്ളാഹനെ പോലെ, അള്ളാഹനെ പോലെ എന്ന് നാ കൊണ്ട് പറഞ്ഞില്ലെങ്കിലും പ്രവൃത്തി ഉണ്ടായാൽ മതി. അള്ളാഹനോട് തേടുന്നത് പോലെ തേടിയാൽ അത് അള്ളാഹുവിനെ നിദ്ദിനാക്കലാണ്. അള്ളാഹനെ സ്നേഹിക്കുന്നത് പോലെ സ്നേഹിച്ചാൽ അള്ളാഹുവിനെ നിദ്ദാക്കലാണ്. അള്ളാഹനെ പേടിക്കുന്നത് പോലെ പേടിച്ചാൽ അത് നിദ്ദാക്കലാണ്. അതിന്റെ അളവിനനുസരിച്ച് അത് മാറി മാറി വരും. അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, ഞാൻ നേരത്തെ ഓതി ആയത്ത് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ ഉദ്ധരിക്കുകയാണ്. എന്താണ് മൻ മാത വഹുവ യദഉ മിൻ ദൂനില്ലാഹി നിദ്ദൻ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഐ യജ്അല ലില്ലാഹി നിദ്ദൻ ഫിൽ ഇബാദ, ഇബാദത്തിന് അല്ലാഹുക്ക് സമനാക്കുക. യദഉഹു വയസ്അലുഹു വയസ്തഗീസു ബിഹി, സഹായം തേടുന്നു, ദുആ ചെയ്യുന്നു, അങ്ങനെയൊക്കെ. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ അവിടുന്ന് ഒരു കവിത പാടി. എന്താണ്? വശ്ശിർക്കു ഫഹ്ദറുഹു, ശിർക്കിനെ നീ സൂക്ഷിക്കുക. ഫശ്ശിർക്കു ളാഹിറുൻ, അതെന്താണ്? ശിർക്കിനെ സൂക്ഷിക്കുക, അത് ഗുഫ്രാൻ ഉണ്ടാവുകയില്ല ശിർക്കിന്റെ കൂടെ എന്ന് പറഞ്ഞാൽ അള്ളാഹുന്റെ പാപമോചനം ഒരിക്കലും ശിർക്കിന്റെ നേരെ വരികയില്ല. ബാക്കി എല്ലാ തെറ്റുകളുടെ നേരെയും എന്ത് വരും? അള്ളാഹുന്റെ മഗ്ഫിറത്ത് എനിക്ക് പ്രതീക്ഷിക്കാം, അള്ളാഹുന്റെ റഹ്മത്ത് എനിക്ക് പ്രതീക്ഷിക്കാം. അവൻ പുറത്തുനിന്നേക്കും, അവൻ ഗഫ്ഫാറാണ് അവൻ. പക്ഷേ ശിർക്ക് നിന്റെ ജീവിതത്തിൽ വന്നോ നീ മഗ്ഫിറത്ത് പ്രതീക്ഷിക്കണ്ട. നീ അള്ളാഹുവിന് പുറമെ ഏതെങ്കിലും ഒരു നിദ്ദിന, റഹ്മാനായ റബ്ബിന്റെ പുറമെ നിദ്ദിനെ സ്വീകരിക്കണം. അയ്യങ്കാൻ, അത് ആരായാലും, മിൻ ഹജറിൻ വ മിൻ ഇൻസാൻ, കല്ലായാലും മനുഷ്യനായാലും, ഈ രണ്ട് ഗണത്തിലാണ് ഒക്കെ പെടുക. കല്ലാകട്ടെ ഇൻസാനാകട്ടെ, എങ്ങനെയാണ് നീ അതിനെ നിദ്ദാക്കുക? യദഊഹു, നീ ദുആ ചെയ്തിട്ട്, ഔ യർജൂഹു, അല്ലെങ്കിൽ നീ പ്രതീക്ഷ അർപ്പിച്ചിട്ട്, അള്ളാഹുടെ പ്രതീക്ഷ അർപ്പിക്കുന്നത് പോലെ. സുമ്മയ ഖാഫുഹു, പിന്നെ നീ അതിനെ പേടിക്കുക, അള്ളാഹിനെ പേടിക്കുന്ന പോലെ. വയുഹിബ്ബുഹു, സ്നേഹിക്കുക, കമഹബ്ബത്തി ദയ്യാനി, ദയ്യാനായ അള്ളാഹുവിനെ നീ സ്നേഹിക്കുന്നത്. ഇതാണ് നിദ്ദാക്കൽ. ശിർക്കിനെ നീ സൂക്ഷിക്കുക. എന്താണ് ശിർക്ക് എന്ന് പറഞ്ഞാൽ? അത് ഗുഫ്രാൻ അതിന്റെ നേരെ വരികയില്ല. അള്ളാഹുവിന് പറഞ്ഞേ റഹ്മാനായ റബ്ബിന് പുറമെ നീ നിദ്ദിനെ സ്വീകരിക്കലാണ്. എങ്ങനെ? അത് ആരാകട്ടെ, അയ്യൻ ഖാൻ, ഹജറാകട്ടെ, ഇൻസാനാകട്ടെ, മലക്കാകട്ടെ, ആരാകട്ടെ, എന്നിട്ട് നീ ദുആ ചെയ്യുന്നു, നീ പ്രതീക്ഷ അർപ്പിക്കുന്നു, നീ പേടിക്കുന്നു, നീ സ്നേഹിക്കുന്നു റബ്ബിനെ സ്നേഹിക്കുന്നത് പോലെ. ഇതൊന്നും പാടില്ല. വളരെ വലിയ തെറ്റാണ്, ഏറ്റവും വലിയ തെറ്റാണ്. അക്ബറുൽ കബായിറ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നോക്കൂ നിങ്ങൾ ഈ രണ്ട് ഹദീസുകളും, ഈ രണ്ട് ഹദീസ് ഇപ്പൊ നമ്മൾ പഠിപ്പിച്ച, നമ്മൾ പഠിച്ച രണ്ട് ഹദീസുകളും, ഒന്നെന്തിനെ കുറിച്ചാണ്? എന്തെന്തിനെ കുറിച്ചാണ്? റിയായിനെ കുറിച്ചാണ്, റിയായിനെ കുറിച്ച്. രണ്ടാമത്തേത് അള്ളാഹു അല്ലാത്തവരോട് ദുആ ചെയ്യുന്നതിനെ കുറിച്ച്. ഇത് രണ്ടും നമ്മൾ ഭയപ്പെടണം. അസ്ഹറിനെയും ഭയപ്പെടണം, അക്ബറിനെയും ഭയപ്പെടണം. രണ്ടും നമ്മുടെ ജീവിതത്തിൽ വന്നു പോകാൻ പാടില്ല. ഒന്ന് മറ്റൊന്നിലേക്ക്, ഒരു തെറ്റ് വലിയ തെറ്റിലേക്ക് നമ്മളെ കൊണ്ടുപോകാൻ സാധ്യതയാണ്. അടുത്ത ഹദീസ് വലി മുസ്ലിമിൻ അൻ ജാബിരിൻ റളിയല്ലാഹു അൻഹു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാൽ മൻ ലഖിയല്ലാഹ ലാ യുശ്രിക്കു ബിഹി ശൈഅൻ ദഖല അൽജന്ന വമൻ ലഖിയഹു യുശ്രിക്കു ബിഹി ശൈഅൻ ദഖല അന്നാർ. സുബ്ഹാനല്ലാഹ്, എത്ര 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 വ്യക്തമായ ആശയമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. മൻലഖിയ അല്ലാഹ, ആരെങ്കിലും അള്ളാഹുവിനെ കണ്ടുമുട്ടിയാൽ, ലാ യുശ്രിക്കു ബിഹി ശൈഅ, അവനിലൊന്നിനെയും പങ്കു ചേർക്കാതെ, ദഖല അൽജന്ന, അവൻ സ്വർഗത്തിലാണ്. വമൻ ലഖിയഹു, ആരാണ് അള്ളാഹുവിനെ കണ്ടുമുട്ടിയത്? യുശ്രിക്കു ബിഹി ശൈഅ, അള്ളാഹുവിനെ ആരെങ്കിലും പങ്കു ചേർക്കുന്നവനായിരിക്കെ, ദഖല അന്നാർ, നരകത്തിലാണ്. വേറെ ഒന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൂട്ടി പറഞ്ഞില്ല. എത്ര ഗൗരവമുള്ളതാണ്. വലി മുസ്ലിമിം, ഇമാം മുസ്ലിം റിവായത്ത് ചെയ്ത ഹദീസാണ്. ഇമാം മുസ്ലിം ഇബ്നു ഹജ്ജാജ് അന്നൈസാബൂരി അൽ ഖുശൈരി റഹിമഹുല്ലാ രണ്ട് സഹീഹുകളിൽ ഒന്നെഴുതിയ ആളാണ് ഇമാം മുസ്ലിം റഹിമഹുല്ലാ. ഇമാം ബുഖാരിയുടെ അതേ കാലത്താണ് ജീവിച്ചത്, അല്പം പ്രായം കുറവാണ്. ഇമാം അഹമ്മദിന്റെ തിൽമീദികളിൽപ്പെട്ട, ശിഷ്യന്മാരിൽപ്പെട്ട മഹാനാണ്. അവിടുത്തെ സഹീഹ് വളരെ അറിയപ്പെട്ടത് നമുക്ക് എല്ലാവർക്കും. ഇമാം ബുഖാരിയുടെ സഹീഹ് കഴിഞ്ഞാൽ മുസ്ലിം ഉമ്മത്ത് ഏറ്റവും ശരിയായതായി മനസ്സിലാക്കുന്നത് ഏതാണ്? ഇമാം മുസ്ലിമിന്റെ സഹീഹാണ്. ഇമാം ബുഖാരിയുടേത് റിവായത്തിൽ ഏറ്റവും ഏറ്റവും മേന്മയുള്ളതാണ്. ഇമാം മുസ്ലിമിന്റെ കിതാബാകട്ടെ ദിറായത്തിൽ ഭംഗിയുള്ളതാണ്. റിവായത്ത് വേറെ, ദിറായത്ത് വേറെ. റിവായത്ത് എന്ന് പറഞ്ഞാൽ സനദ്, സനദിന്റെ ബലം നോക്കിയാൽ ഏറ്റവും നല്ലത് ആരുടേതാണ്? ഇമാം ബുഖാരിയുടേതാണ്. കാരണം ഇമാം ബുഖാരിയുടെക്ക് കുറച്ചുകൂടി കടുപ്പപ്പെട്ട ഷർത്തുകളുണ്ട് ഹദീസ് സ്വീകരിക്കാൻ. സഹീഹിൽ, സഹീഹുൽ ബുഖാരിയിൽ സ്വീകരിക്കാൻ, അല്ലാതെ ആ സഹീഹുൽ ബുഖാരി എഴുതാത്ത ഹദീസൊക്കെ ദൈഫാണെന്ന് ഇമാം ബുഖാരിക്ക് അഭിപ്രായം ഉണ്ടോ? ഇല്ല. അതിന് ഞാൻ ചില തെളിവുകൾ മുമ്പ് പറഞ്ഞിരുന്നു. ഹമ്മാബുബിനു മുനബ്ബിഹിന്റെ സഹീഫയിലുള്ള എല്ലാ ചില ഹദീസുകൾ ഇമാം ബുഖാരി എടുത്തു കൊടുത്തു. ഒരേ സനദിലാണ് 140-ഓളമുള്ള ഹദീസുകൾ, പക്ഷെ ചിലത് മാത്രം എടുത്തു കൊടുത്തു. പക്ഷെ ഇമാം ബുഖാരിയുടെ ഷർത്തിൽപ്പെട്ടതാണ്. ഇമാം ബുഖാരിയുടെ സനദിൽ ഉള്ള എല്ലാവരും ഒരേ കാലത്ത് ജീവിച്ച ആളുകളായിരിക്കണം എന്ന് മാത്രമല്ല, പരസ്പരം കണ്ടുമുട്ടിയതായി സംശയമില്ലാതെ തെളിയണം എന്നതുകൂടി ഇമാം ബുഖാരിന്റെ ഷർത്താണ്. എന്നാൽ ഇമാം മുസ്ലിം അങ്ങനെ ഒരു ഷർത്ത് വെച്ചിട്ടില്ല. ഒരേ കാലത്ത് ജീവിച്ചിരുന്ന ആളുകളായാൽ മതി, മനസ്സിലായോ? ഇവർ പരസ്പരം കണ്ടു എന്ന് സംശയാതീതമായി തെളിയണമെന്നില്ല. കാരണം സത്യസന്ധരായ ആളുകൾ ആണോ അവർ ഒരേ കാലത്ത് ജീവിച്ചിരുന്ന ആളോ ആണോ സ്വീകരിക്കും. ഇതാണ് ഇമാം മുസ്ലിമിന്റെ ഷർത്ത്. അതിനേക്കാളും കടുപ്പുള്ള ഷർത്താണ് ആരുടേത്? ഇമാം ബുഖാരിയുടെ. കൂടുതൽ ബലവത്തായ റിവായത്തിൽ അഥവാ സനദ് പ്രകാരം. എന്നാൽ ദിറായത്തുകൾ നോക്കി, ദിറായത്ത് എന്ന് പറഞ്ഞാൽ വിഷയങ്ങൾക്ക് അടിസ്ഥാനമായി ക്രോഡീകരിച്ച് നോക്കിയാൽ വിഷയങ്ങൾ, ഇപ്പോൾ ഇമാം മുസ്ലിമിന്റെ സഹീഹിന്റെ ശൈലി, ഒരു ഒരു ബാബ് നിസ്കാരത്തിൽ ഏതെങ്കിലും ഒരു റുക്കുവിനെ കുറിച്ചുള്ള ഒരു ഭാഗമാണെങ്കിൽ, അല്ലെങ്കിൽ നമസ്കാരത്തിൽ ചെരുപ്പ് ധരിക്കുന്നതിനെ കുറിച്ചുള്ള ഭാഗമാണെങ്കിൽ, അതിനെക്കുറിച്ചുള്ള എല്ലാ ഹദീസുകളും ഇമാം മുസ്ലിം അവിടെ തന്നെ കൊണ്ടുവരും, ആ സ്ഥലത്ത് തന്നെ അധികവും. ഇമാം ബുഖാരിയുടെ ശൈലി അങ്ങനെയല്ല. ചിലപ്പോൾ ഇതേ ഹദീസ് തന്നെ പല ഭാഗത്തുണ്ടാവും, പല കാര്യത്തിനും തെളിവാകും. അങ്ങനെ ആണ് ഇമാം ബുഖാരിയുടെ ശൈലി. ഇപ്പൊ ദിറായത്ത് വിഷയങ്ങൾക്കനുസരിച്ച് ക്രോഡീകരിച്ച് നോക്കിയാൽ കൂടുതൽ ഭംഗിയേതിനാണ്? ഇമാം മുസ്ലിമിന്റെ സഹീഹിനാണ്. എന്നാൽ റിവായത്ത് സനദിന്റെ ബലം അത് വെച്ച് നോക്കിയാൽ ഏറ്റവും ശരിയായിട്ടുള്ളത് അസഹുൽ കുതുബി ബഅദ കിതാബില്ലാഹ്, അള്ളാഹുവിന്റെ കിതാബ് കഴിഞ്ഞാൽ ഏറ്റവും സഹീഹായ കിതാബ് ഇമാം മുഹമ്മദ് ബിൻ ഇസ്മായിൽ അൽ ബുഖാരി റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ സഹീഹാകുന്നു. ഇമാം മുസ്ലിമിന്റെ സഹീഹിലുണ്ട് അൻ ജാബിരിൻ. ജാബിർ ആരാണ്? ജാബിർ ഇബ്നു അബ്ദുല്ലാഹ് അൽ അൻസാരി റഹിമഹുല്ലാഹ്, അൻസാരി റളിയല്ലാഹു അൻഹു, അൻസാരിയായ സഹാബിയാണ് ജാബിർ ബിൻ അബ്ദുല്ലാഹ്. ഹദീസിന്റെ ഏറ്റവും കൂടുതൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ റിവായത്ത് ചെയ്ത ഏഴ് സഹാബിമാരിൽ ഒരാളാണ് ജാബിർ ഇബ്നു അബ്ദുല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ നിരവധി യുദ്ധങ്ങളിൽ പങ്കെടുത്ത, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്ത, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി ഒരുപാട് നല്ല നല്ല അനുഭവങ്ങൾ നമുക്ക് കാണാം. ജാബിർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അത് തമ്മിൽപ്പെട്ടതാണ്. ജാബിർ ഒരു ഒട്ടകപ്പുറത്ത് പോവുകയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ യാത്ര കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ, അങ്ങനെ ഒട്ടകം, ജാബിറിന്റെ ഒട്ടകത്തിന് വേഗത കുറവാണ്, ഒരു വല്ലാത്ത ഒട്ടകം. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ റസൂലുള്ളാഹിന്റെ ബർക്കത്ത് പ്രകാരം, റസൂലുള്ളാഹിന്റെ ദുആ പ്രകാരം പിന്നെ അതിന് വേഗം കൂട്ടി കൊടുത്തു അല്ലാഹു. എന്നിട്ട് പോകുന്ന സമയത്ത്, തിരിച്ചു മദീനത്തേക്ക് വരുന്ന സമയത്ത് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു ജാബിറിനോട്, ഇതെനിക്ക് വിൽക്കുന്നോ എന്ന് ചോദിച്ചു. ഒട്ടകത്തെ കച്ചവടമാക്കണമെന്ന് ചോദിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിൽ നിന്ന് വാങ്ങാറുണ്ട്, വിൽക്കാറുണ്ട്, ഒക്കെ ചെയ്യാറുണ്ട്, എനിക്ക് വിൽക്കുന്നോന്ന് ചോദിച്ചു. അപ്പൊ ജാബിറിന് അതികൊട്ടൊന്നുമില്ല, ജാബിറിന് ഉള്ളൊരൊട്ടകാണത്. വളരെ ദരിദ്രനായിരുന്നു, സഹാബിയായിരുന്നു. പിതാവ് ഉഹദിൽ മരണപ്പെട്ടതാണ്, ഒരുപാട് സഹാബി സഹോദരിമാരെ ബാക്കിയാക്കിയിട്ട്. അങ്ങനെയാണ്, നിങ്ങൾക്കറിയില്ലേ, കല്യാണം കഴിച്ചിട്ട് ജാബിർ വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, കല്യാണം കഴിച്ചോ? ആ കഴിച്ചു. ബിഖറിനാണ്, കന്യകയാണ് കല്യാണം കഴിച്ചത്, പറഞ്ഞല്ല സയ്യിബിനാണ്, മുംബൈ വിവാഹിതയായ പെണ്ണിനെയാണ്, തലാഖോ അല്ലെങ്കിൽ വിധവയായിരിക്കും. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ബിഖറിനെ കഴിച്ചുകൂടായിരുന്നോ? തുലാഇബുഹ വ തുലാഇബുക്, അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഒരു കളിച്ചടക്കാന്നുള്ള അർത്ഥത്തിൽ ചോദിച്ചാണ്. ഒരു ബിക്കറിനെ, കന്യയായ പെൺകുട്ടിയെ ആയിക്കൂടായിരുന്നോ എന്ന് ചോദിച്ചു. അങ്ങോട്ടും ഇങ്ങോട്ടും തമാശകൾ പങ്കിടാൻ. അപ്പൊ ജാബിർ പറഞ്ഞു, സഹോദരിമാരുണ്ട്, അതേപോലത്തെ ഒന്നിനെ കഴിച്ചുകൊണ്ടെന്നാൽ ആ കൂട്ടത്തിൽ ഒന്നും കൂടിയായി എന്നല്ലാതെ. അപ്പൊ അവരെ നോക്കാൻ കൂടുതൽ നല്ലതാരാണ്? കുറച്ച് മുതിർന്ന പെണ്ണിനാണ്, അതുകൊണ്ടാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആ ശരിയാണ് എന്ന് പറഞ്ഞു. അപ്പൊ ജാബിർ ബിൻ അബ്ദുല്ലാഹി ഈ യാത്രക്കിടയിൽ ഒട്ടകത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, എനിക്ക് വിൽക്കുന്നോ, കച്ചവടാക്കുന്നോ ചോദിച്ചു. അപ്പൊ ജാബിർ നബി ചോദിച്ചല്ലേ ആന്ന് പറഞ്ഞു. പക്ഷേ ജാബിറിന് വേറെ ഒട്ടകൊന്നുമില്ല. അപ്പൊ നബി പറഞ്ഞു, ശരി, മദീനയിൽ എത്തുന്നവരെ അതിലിരുന്നോളൂ, മദീനയിൽ എത്തുന്നത് വരെ അത് ഒട്ടകത്തിന് പുറത്തുതന്നെ സഞ്ചരിച്ചോളൂ. നിങ്ങൾക്കറിയാം ഇമാം ബുഖാരി റഹിമഹുല്ലാ കച്ചവടത്തിന്റെ ബാബിൽ ഈ ഹദീസ് കൊണ്ടുവന്നിട്ടുണ്ട്. എന്തിനാണ്? അങ്ങനെ വേണമെങ്കിൽ ഷർത്ത് വെക്കാം, ഒട്ടകത്തിന് വിൽക്കാം, പക്ഷെ ഇതിന്റെ പുറം എനിക്ക് അവിടെ എത്തുന്നത് വരെ വേണമെന്നുള്ള നിബന്ധന വെച്ചിട്ട് എന്ത് ചെയ്യാം? കച്ചവടം നടത്താം. പല ബാബുകളിൽ കൊണ്ടുവന്നെങ്കിൽ ഒന്നിതാണ്. അങ്ങനെ മദീനയിലെത്തി, നബി പറഞ്ഞു, തരാനുള്ളത് വില ഞാൻ അവിടെ നിന്ന് തരാം, അങ്ങനെ പറഞ്ഞു. അങ്ങനെ മദീനയിലെത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒട്ടയം വാങ്ങി, എന്നിട്ട് വിലയും കൊടുത്തു. പിന്നെ പിറ്റേന്ന് അതിന്റെ ഒന്നോ രണ്ടോ ദിവസം കഴിഞ്ഞിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഒട്ടകത്തിന് എടുത്തോളൂ പറഞ്ഞു. വിലയും കൊടുത്തു, പിന്നെ ഒട്ടകത്തിനെയും കൊടുത്തു. ഇങ്ങനെ ഒരുപാട് സംഭവങ്ങൾ. ജാബിർ ബിൻ അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ മൻ ലഖിയ അല്ലാഹ ലാ യുശ്രിക്കു ബിഹി ഷൈഅൻ ദഖല അൽ ജന്ന വമൻ ലഖിയഹു യുശ്രിക്കു ബിഹി ഷൈഅൻ ദഖല അൽ നാർ. മൻ ലഖിയ അല്ലാഹ, ആരെങ്കിലും കണ്ടുമുട്ടിയാൽ, അള്ളാഹുവിനെ കണ്ടുമുട്ടിയാൽ, ലാ യുശ്രിക്കു ബിഹി, അവനിൽ പങ്കു ചേർക്കാതെ ഷൈഅൻ ഒന്നിനെയും, ദഖല അൽ ജന്ന, അവൻ സ്വർഗത്തിലാണ്. വമൻ ലഖിയഹു, ആരെങ്കിലും അള്ളാഹുവിനെ കണ്ടുമുട്ടിയാൽ, യുശ്രിക്കു ബിഹി ഷൈഅൻ, അള്ളാഹുവിൽ എന്തിനെങ്കിലും പങ്കുചേർക്കുന്നവനായിട്ട് എങ്കിൽ, ദഖല അന്നാർ, അവൻ നരകത്തിലാണ്. ഈ ഹദീസ് വിശദീകരിക്കുമ്പോൾ ഉലമാക്കൾ പറഞ്ഞ കാര്യമാണ്, അള്ളാഹുവിനെ പങ്കുചേർക്കാത്തവൻ സ്വർഗത്തിൽ, അള്ളാഹുവിൽ പങ്കുചേർത്തവൻ നരകത്തിൽ എന്ന് പറഞ്ഞാൽ അതിന്റെ മുക്തതായിട്ടുള്ള പല കാര്യങ്ങളുണ്ട്. ഇപ്പൊ ഒരാളെ നബിമാരിൽ അവിശ്വസിച്ചു, പക്ഷെ അള്ളാഹുവിൽ പങ്കുചേർത്തില്ല, അവൻ സ്വർഗത്തിലാവോ? ഇല്ല, അവൻ നരകത്തിലാണ്, കാലകാല നരകത്തിലാണ്, കാഫറ. പക്ഷെ ഇങ്ങനെ പറഞ്ഞതിന്റെ ഉദ്ദേശം എന്താണ്? ഇങ്ങനെ പറഞ്ഞാൽ അതിൽ ഇതൊക്കെ ഉൾപ്പെടുമെന്ന, ലവാജിമായ കാര്യങ്ങൾ അതിൽ ഉൾപ്പെടും. അതുപോലെ തന്നെ പണ്ഡിതന്മാരുടെ അഭിപ്രായങ്ങളിൽ കൂടുതൽ ശരിയായിട്ടുള്ളത് നമസ്കാരം ഉപേക്ഷിച്ചവൻ കാഫറാണ്, അവൻ അത് ഇസ്തിഹ്ലാൽ നടത്തിയില്ലെങ്കിലും. നിസ്കരിക്കണ്ട എന്നവന് വാദമൊന്നുമില്ല, എങ്കിലും മടിച്ചിട്ട് നിസ്കാരം ഒഴിവാക്കിയാണ് കരുതിക്കുട്ടി, എങ്കിൽ തന്നെ അവൻ എന്താണ്? കാഫറാണ്. അലാഹുദു അല്ലദി ബൈനന വബൈനഹും സ്വലാ ഫമൻ തറകഹ ഫഖദ് കഫർ. നമ്മുടെയും അവർക്കും ഇടയിലുള്ള വ്യത്യാസം നമസ്കാരമാണ് ഉപേക്ഷിച്ചവൻ കാഫറാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ പറഞ്ഞാൽ അതിന്റെ ഉദ്ദേശം, ഈ ഹദീസിൽ പറഞ്ഞതിന്റെ ഉദ്ദേശം ഏതുപോലെയാണ്? മൻ തവദ്ദഅ സഹത് സലാത്തു. അങ്ങനെ ഒരാള് വേണമെങ്കിൽ പറയാം, നമ്മൾ ഒളുവിനെ കുറിച്ച് പറയുമ്പോ ആരെങ്കിലും ഒളു എടുത്താൽ അവന്റെ നിസ്കാരം ശരിയായി, ഒളു എടുത്തിട്ടുണ്ടെങ്കിൽ അവന്റെ നിസ്കാരം ശരിയായി എന്ന് പറഞ്ഞ ഉദ്ദേശം എന്താ? ബാക്കിയുള്ള ഷർത്തുകളൊക്കെ വേണ്ടേ? നിസ്കാരത്തിന്റെ ബാക്കിയുള്ള ഷർത്തുകളൊക്കെ നിർബന്ധം. നിസ്കാരത്തിന്റെ ഷർത്തുകൾ എന്ന് ഒരുപാട് ഷർത്തുകൾ ഉണ്ടല്ലോ നിസ്കാരത്തിന്. നിസ്കാരത്തിന്റെ ഷർത്തുകൾ പെട്ടതാണ് ഖിബ്ലക്ക് നേരത്തിരിയണം, അതുപോലെ തന്നെ വലിയ അശുദ്ധിയും ചെറിയ അശുദ്ധിയെന്നും ശുദ്ധിയായിരിക്കണം, ഔറത്ത് മറക്കണം, അതുപോലെ നിസ്കാരത്തിന്റെ സമയമായിരിക്കണം, ഖിബ്ലക്കിലേക്ക് നേരെ തിരിയണം, നിയ്യത്ത് വേണം. ഇതൊക്കെ എന്താണ്? ഷർത്തിൽപ്പെട്ടതാണ്. ഈ ഷർത്തൊക്കെ പാലിച്ചാലേ അവൻ നിസ്കാരം ശരിയാവുള്ളൂ. അപ്പൊ ഒതുകൊടുത്തവൻ അവന്റെ നിസ്കാരം ശരിയായി എന്നൊരാൾ പറഞ്ഞാൽ അവിടെ ഉദ്ദേശം എന്താ? ബാക്കിയുള്ള ഷർത്തോടു കൂടി എന്നാണ് എന്ന് പറയുന്നത് പോലെയാണിത്. ഈ കാരണം ഇത് ഇല്ലെങ്കിൽ ഒരിക്കലും അവന്റെ നമസ്കാരം, അത് അവന്റെ അഖീദ ശരിയാവുകയില്ല, അവൻ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല ഇതില്ലെങ്കിൽ, അഥവാ തൗഹീദ് ഇല്ലെങ്കിൽ. അതാണ് മൻ ലഖിയ അല്ലാഹ, ആരെങ്കിലും അള്ളാഹുവിനെ കണ്ടുമുട്ടിയാൽ, ലാ യുശ്രിക്കു ബിഹി ഷൈഅൻ, അവനിൽ ഒരാളെയും പങ്കുചേർക്കാതെ, ഒന്നിനെയും പങ്കുചേർക്കാതെ, ദഖല ജന്ന. വമൻ ലഖിയഹു, ആരെങ്കിലും അവനെ കണ്ടുമുട്ടിയാൽ, അഥവാ അള്ളാഹുവിനെ, യുശ്രിക്കു ബിഹി ഷൈഅൻ, അവനിൽ എന്തിനെങ്കിലും ആരെയെങ്കിലും പങ്കുചേർക്കുന്നവനായിട്ട്, ദഖല നാർ, അവൻ നരകത്തിന്. ഈ ഹദീസ് എന്ന് പറഞ്ഞു നോക്കി. അൻ ജാബിരിൻ റളിയല്ലാഹു അൻഹു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ മൻ ലഖിയ അല്ലാഹ لا يشرك به شيئا دخل الجنة ومن لقيه يشرك به شيئا دخل النار. إذن حديث نوكيد الله سبحانه وتعالى أون سرغتلو نرغتلو ماكنند شرك جيدتوندو إلا كأنند وچتان نمكمن سلاكم ഒന്ന് വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ അതുകൊണ്ടാണ് ഈ ഹദീസ് ബാബുൽ ഖൗഫി മിന ശിർക് എന്ന അധ്യായത്തിൽ കൊണ്ടുവന്നിട്ടുള്ള ഫീഹി മസായിൽ. ഇനി ഈ പറഞ്ഞ കാര്യങ്ങളിൽ നിന്നുള്ള ഗുണപാഠങ്ങളാണ് ഷെയ്ഖ് ഇവിടെ പറയുന്നത്. അൽ ഊല, ഒന്നാമത്തേത് അൽ ഖൗഫു മിന ശിർക്, അധ്യായത്തിന്റെ പേര് തന്നെ ശിർക്കിനെ കുറിച്ചുള്ള പേടി, അതാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാകുക. രണ്ട്, അൻ റിയ മിന ശിർക്. റിയ എന്തിൽപ്പെട്ടതാണ്? ശിർക്കിൽപ്പെട്ടത്. എന്താണ് റിയ? ആളുകളെ കാണിക്കാൻ വേണ്ടി ചെയ്യുക, ആളുകളെ കാണിക്കാൻ വേണ്ടി ചെയ്യുക. പക്ഷെ അത് വലിയ ശിർക്കാണോ ചെറിയ ശിർക്കാണോ? ചെറിയ ഷിർക്കാണ്. അതിന്റെ ഉദാഹരണമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഒരാൾ നമസ്കരിക്കാൻ നിൽക്കും, അപ്പൊ ഒരാൾ കാണുന്നു എന്ന് കണ്ടാൽ അവൻ എന്ത് ചെയ്യും? അവന്റെ നമസ്കാരത്തിനൊന്ന് ഭംഗി കൂട്ടും, അവന്റെ നമസ്കാരത്തിനൊന്ന് ഭംഗി കൂട്ടും. നോക്കി, അവന്റെ നമസ്കാരത്തിന് ഇടക്കാണ് സംഭവിച്ചത്. ചിലപ്പോൾ തുടങ്ങിയത് ഇഖ്ലാസോടെ ആയിരിക്കും, തുടങ്ങിയത് ഇഖ്ലാസോടെ ആയിരിക്കും, നടുവിൽ എന്ത് വരാൻ സാധ്യതയുണ്ട്? ദിയാ വരാൻ സാധ്യത. വളരെ ശ്രദ്ധിക്കണം, വളരെ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതുപോലെ തന്നെയാണ് സദഖ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ നമുക്ക് മനസ്സിലിങ്ങനെ ചിലപ്പോൾ ചൊറിഞ്ഞുകൊണ്ടേയിരിക്കും. ആരോടെങ്കിലും ഒന്ന് പറയാം, ആരുടെങ്കിലും ഒന്ന് പറഞ്ഞാലേ ചിലപ്പോൾ സമാധാനം ഉണ്ടാവുള്ളൂ. കൊടുത്ത കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ സമാധാനം ഉണ്ടാവും. അത് വളരെ നമ്മുടെ സദഖ ബാത്തിലാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ബാത്തിലാകാൻ സാധ്യതയുണ്ട്, അതിന്റെ പ്രതിഫലം കുറയാൻ സാധ്യതയുണ്ട്. പറഞ്ഞിട്ടനെ സദഖന്റെ പ്രതിഫലം പോയി എന്ന് പറയാൻ സാധിക്കുകയില്ല. ആരുടെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉടനെ പോയി എന്ന് പറയാൻ സാധിക്കുകയില്ല, പക്ഷെ സാധ്യതയുണ്ട്. അല്ലാഹു പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനു ലാ തുബ്തിലു സദഖാതികും ബിൽ മന്നി വൽ അദാ കല്ലദീ യുൻഫിഖു മാലഹു റിയാ അന്നാസ് വലാ യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ فمثله كمثل صفوان عليه تراب അവന്റെ അള്ളാഹു പറഞ്ഞു, യാ അയ്യുഹൽ ലദീന ആമനു സത്യവിശ്വാസികൾ ലാ തുബ്തിലു സദഖാതികും, നിങ്ങൾ നിങ്ങളുടെ സദഖകളെ ബാത്തിലാക്കി കളയരുത്. ബിൽ മന്നി വൽ അദാ, വാങ്ങിയവനെ ദ്രോഹിച്ചിട്ടും എടുത്തു പറഞ്ഞിട്ടും. മന്നാൻ, അള്ളാഹു സംസാരിക്കാത്തവനാണ്, പരലോകത്ത് ശുദ്ധീകരിക്കുകയില്ല, അവന് വേദനയേറിയ ശിക്ഷയുമുണ്ട്. എന്നാൽ ആളുകളെ കൊടുത്തത് എടുത്തു പറഞ്ഞ് ദ്രോഹിക്കുന്നവൻ എന്നാണ് അതിന്റെ അർത്ഥം. ആരെയാലും, ബന്ധുക്കളെയാലും പുറത്തുള്ളവരെ ആയാലും അത് പറഞ്ഞിട്ട് ദ്രോഹിക്കുക, കുത്തി പറയുക, വളരെ മോശം സ്വഭാവം. അത് നല്ലത് കൊടുക്കാതിരിക്കുക, അതിനു നല്ലത് കൊടുക്കാതിരിക്കുക. ഖൗലും മഅറൂഫുൻ വമഗ്ഫിറത്തുൻ ഖൈറും മിൻ സദഖത്തിൻ യത്ബഉഹാ അദാ. അള്ളാഹു പറഞ്ഞു, ഖൗലും മഅറൂഫ് നല്ല വാക്ക് പറയലാണ്, വമഗ്ഫിറത്തുൻ ജനങ്ങൾക്ക് വിട്ടുകൊടുക്കലാണ്, ഖൈറുൻ നല്ലത്, എന്തിനേക്കാളും? മിൻ സദഖ, ഒരു സദഖയേക്കാൾ. എങ്ങനത്തെ സദഖയാണത്? യത്ബഉഹാ അദാ, കൊടുക്കും എന്നിട്ട് അതിന്റെ പേരിൽ ദ്രോഹിക്കും, വാക്കുകൊണ്ടോ പ്രവൃത്തിയുണ്ടോ ആളെ അപമാനിക്കുക, വളരെ മോശമായ സ്വഭാവമാണ്. കൊടുത്തോ അത് പരമാവധി എന്താക്കുക, നമ്മളാണെന്ന് അറിയിക്കേണ്ട വേണ്ട. ഇതൊരു മുസ്ലിമായ സഹോദരൻ നിങ്ങൾക്ക് തരാൻ വേണ്ടി നിയത്താക്കിയതാണ്, അത് കൊടുത്തേക്ക്. നിങ്ങളല്ലോ മുസ്ലിമായ സഹോദരൻ, നിങ്ങൾ കളവെന്ന് പറയണ്ട, അവര് മുസ്ലിമായ സഹോദരൻ, നിങ്ങൾക്ക് തരാൻ വേണ്ടി നിയത്താക്കി. ബസ്, ഇഖ്ലാസ് പിടിച്ചു നിർത്താൻ വളരെ ഉപകാരപ്രദമായ ചില കാര്യങ്ങളാണ്. നിങ്ങളാന്ന് പറയണ്ട, സഹാബത്ത് അങ്ങനെ ചെയ്യാറുണ്ട്. ഹദീസ് റിവായത്ത് ചെയ്യുമ്പോൾ സുഇല റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ചോദിക്കപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് പറയും. വേറെ റിവായത്തിലുണ്ടാവും ചോദിച്ച സഹാബി തന്നെ ആയിരിക്കും. നബിന്റെ അടുത്ത് ഖാല റജുൽ, നബിനോട് ഒരാൾ വന്ന് ചോദിച്ചു എന്ന് പറഞ്ഞ ഹദീസ് റിവായത്ത് ചെയ്യാറുണ്ട്. വേറെ ചില റിവായത്തിൽ വന്നിട്ടുണ്ട് ചോദിച്ച സഹാബി തന്നെ. അപ്പൊ അബ്ഹമ നഫ്സഹു എന്ന് പറയും അല്ലെ മക്കൾ, സ്വന്തത്തെ മൂടി വെച്ചിട്ട്. കളവറിനല്ല, ഒരാൾ ചോദിച്ചു, ഒരാൾ തന്നെയാണ്. അതുപോലെ നബി ചോദിക്കപ്പെട്ടു, ചോദിക്കപ്പെട്ടത് തന്നെയാണ്. അങ്ങനെ അതൊക്കെ ഇൻഷാല്ലാ ചിലപ്പോൾ നമ്മളെ സദഖ അങ്ങനത്തെ കാര്യങ്ങളിൽ ഇഖ്ലാസ് പിടിച്ചു നിർത്താൻ നമ്മളെ സഹായിച്ചേക്കും. അല്ലാഹു തആല ആലം. അന്ന റിയാ മിന ശിർക്ക്, റിയാ ശിർക്കിൽ പെട്ടതാണ്. അന്നഹു മിന ശിർക്കിൽ അസ്ഗർ, അത് ചെറിയ ശിർക്കിൽ പെട്ടതാണ്. അറാബിഅ നാലാമത്തേത്, അന്നഹു അഖ്വഫു മാ യുഖാഫു മിൻഹു അലാ സാലിഹീൻ, സാലിഹുകളുടെ മുകളിൽ സാലിഹുകൾക്ക് സംഭവിക്കുമോ എന്ന് ഏറ്റവും അധികം പേടിക്കപ്പെടേണ്ട കാര്യമാണ്. സാലിഹുകൾക്ക്, കാരണം സാലിഹുകളാണ് നല്ല കാര്യം ചെയ്യുക, ഫാസിഖുകൾ ഫുസാഖ് അവർ വൃത്തികെട്ടതാണ് ചെയ്യുക, അവർ വൃത്തികെട്ടതാണല്ലോ ചെയ്യുക. സാലിഹുകളാണ് നല്ല കാര്യങ്ങൾ ചെയ്യുക, അതുകൊണ്ട് നല്ല കാര്യങ്ങളിലാണ് റിയാ സംഭവിക്കുക. അല്ലാത്തതിൽ റിയാ ഉണ്ടോ? അവര് സാലിഹാത്തിലാണ് റിയാ. ബിദഅത്തിനെ കുറിച്ച് പറഞ്ഞതുപോലെ, ബിദഅത്ത് പറഞ്ഞാൽ എന്താ, ആളെ കൊല്ലലും മോഷ്ടിക്കലും പിടിച്ചുപറിയല്ലോ റിയാ, കൂലിട്ടെന്ന് വിചാരിച്ചിട്ടാണ് ചെയ്യുക. ബിദഅത്തിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ചില ആളുകൾ ചോദിക്കാൻ, എന്താ നല്ല കാര്യമല്ലേ, അന്നദാനല്ലേ, എത്തിയുമൊക്കെ ഭക്ഷണം കൊടുക്കലല്ലേ എന്നൊക്കെ ചോദിക്കും ചിലപ്പോൾ. സംഗതി അതിന്റെ പിന്നിൽ എന്തുണ്ടാവും? ഒരാഘോഷം ഉണ്ടാവും, അതിന്റെ ഭാഗമായിട്ടായിരിക്കും കൊടുത്തിട്ടുണ്ടാവുക. ആണ്ടിന്റെ ഭാഗമായിട്ടായിരിക്കും ഭക്ഷണം കൊടുത്തിട്ടുണ്ടാവുക. ഭക്ഷണം കൊടുക്കലല്ലേ എന്ന് ചോദിച്ചിട്ട് കാര്യമില്ല. ഇത് അതിന്റെ അടിസ്ഥാനം എന്താണ്? അതിന്റെ അസൽ ഈ ബിദഅത്താണ്. എട്ട് രണ്ടിന الله تعالى اعلم وصلى الله وسلم وبارك على عبده ورسوله نبينا محمد وعلى آله وصحبه أجمعين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك.